കൂട്ടുകാരെ, പ്രേതകഥകൾ ഇഷ്ടമില്ലാത്തവരുണ്ടാകില്ല. എസ് കെ എഴുതിയ സെമിത്തേരിയിലെ കൊലപാതകം എന്ന നോവലിലെ അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. മരിച്ചവർ കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തല്ല. ഡോക്ടർ രാഘവേന്ദ്രയുടെ ലാബിലെ ഭിത്തിയിൽ ഈ വാക്കുകളാണ് എഴുതി പതിപ്പിച്ചിരുന്നത്. കോടതിയിൽ പിന്നീട് രാഘവേന്ദ്ര പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമങ്ങളും സാംസ്കാരിക സദസ്സുകളും രാഷ്ട്രീയ പാർട്ടികളും ചർച്ചയ്ക്ക് ഏറ്റെടുത്തിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അതിനു മുമ്പ് ഒരു ദിവസമാണ് ഈ സംഭവങ്ങളുടെ യഥാർത്ഥ തുടക്കം. ജെ എച്ച് റോഡിലൂടെ പോയിട്ടുള്ളവർക്കെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഗോഡൗൺ കാണാം. അവിടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം യഥാർത്ഥത്തിൽ ഉണ്ടായത്. അല്പം നാടകീയമായി തന്നെ ആ സ്ഥലം വിവരിക്കാം. പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഭിത്തികൾ, നരിച്ചീറുകൾ തൂങ്ങിക്കിടക്കുന്ന മേൽക്കൂര, പക്ഷിക്കാഷ്ടം വീണ് തറയാകെ വൃത്തികേടായി കിടക്കുന്നു. എന്നാൽ ആ വെറും തറയിൽ ഒരാൾ കിടക്കുകയാണ്. നിറം മങ്ങിയ ജാക്കറ്റും ആ കിടക്കുന്ന തറയും കണ്ടാൽ അയാളെ അവിടെ അങ്ങനെയുള്ള അവിടെ കിടപ്പുണ്ടെന്ന് പോലും അറിയാനാവില്ല. അയാളുടെ ഫോൺ പതുക്കെ അവിടെ ഇരുന്ന് ബെല്ലടിച്ചു. കിടന്ന കിടപ്പിൽ തന്നെ അയാൾ ഫോൺ കൈകൊണ്ടെടുത്ത് ചെവിയോട് ചേർത്തു. നിലമാകെ കുപ്പിച്ചില്ലുകളാണ്. അയാൾ പതുക്കെ തട്ടിപ്പിടഞ്ഞെണീറ്റ് വാഷ് ബേസിനടുത്തേക്ക് നടന്നു. പൈപ്പ് തിരിച്ചപ്പോൾ ചോര പോലെ വെള്ളമൊഴുകി വന്നു. ആ വെള്ളത്തിൽ മുഖം കഴുകിയ ശേഷം അയാൾ നിലത്ത് കിടക്കുന്ന ഒരു ബാഗിൽ എന്തൊക്കെയോ വസ്തുക്കൾ എടുത്തിട്ട് പുറത്തേക്ക് നടന്നു. നക്ഷത്രങ്ങൾ മാത്രം ഉദിച്ച് നിൽക്കുന്ന ആകാശം, ഒരു ഇല പോലും അനങ്ങാത്ത അന്തരീക്ഷം, ഒരു പൊടി പിടിച്ച ഒരു മൂടുപടം മാറ്റിയപ്പോൾ ഇരുട്ടിൽ ഒരു വാഹനത്തിൻ്റെ വട്ടക്കണ്ണുകൾ കാണാനായി. കയ്യിലെ ബാഗ് അയാൾ സീറ്റിന് പിന്നിലേക്കിട്ട ശേഷം അയാൾ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പ്രധാന പാതയിലൂടെ കുറേ ദൂരം അയാൾ വാഹനം ഓടിച്ചു. കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ വശത്തെ ഒരു ചെറിയ ഇടവഴിയിലേക്ക് വാഹനം കയറി. ഒരു പള്ളിയുടെ മതിലിൻ്റെ പിന്നിലായി വാഹനം ചെന്നു നിന്നു. വാഹനത്തിൽ നിന്നിറങ്ങി അയാൾ മതിൽ ചാടി അകത്തേക്ക് പോയി. അല്പസമയം ഒരു കയർ മതിലിനിപ്പുറത്തേക്ക് വന്ന് വീണു. പിന്നാലെ അയാളും ചാടിയെത്തി. കയറിൽ പിടിച്ച് ആയാസപ്പെട്ട് അയാൾ വലിച്ച് എന്തോ ഭാരമേറിയ വസ്തു പുറത്തെ ഇപ്പുറത്തേക്ക് എത്തിച്ചു. വലിച്ചിഴച്ച് ആ വസ്തു അയാൾ കാറിൻ്റെ ഡിക്കിയിലേക്ക് കൊണ്ടുവന്ന് തള്ളി. അല്പസമയം വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. ഡോക്ടർ രാഘവേന്ദ്രയുടെ ക്ലിനിക്കൽ വീടും എല്ലാമായ സ്ഥലം, എന്തോ ഒരു ബോർഡ് പിന്നിൽ വരത്തക്ക വിധം ഇരുന്ന് രാഘവേന്ദ്ര ഒരു വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എന്തൊക്കെയോ പറയുകയാണ്. പുറത്ത് ഒരു വാഹനം വന്ന് ബ്രേക്ക് ഇടുന്ന ശബ്ദം കേട്ട് അയാൾ പിന്തിരിഞ്ഞു നോക്കി. വാഹനം ഏതാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഗ്ലൗസും ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ജോർജ് ഡിക്കി തുറന്നു. ഡോക്ടറെ കണ്ട് അയാൾ പിന്തിരിഞ്ഞു നോക്കി. ആരും പേടിക്കുന്ന ഒരു രൂപം, മുടിയും താടിയുമൊക്കെ വളർത്തി ചെമ്പിച്ച താടിരോമങ്ങളും മീശരോമങ്ങളുമൊക്കെയായി ജോർജ്. രാഘവേന്ദ്ര പുറത്തെ ലൈറ്റ് അണച്ചു. ഇരുവരും ഡിക്കിക്കുള്ളിൽ നിന്ന് എന്തോ ഭാരമേറിയ വസ്തുവെടുത്ത് ആ ക്ലിനിക്കിനുള്ളിലേക്ക് കൊണ്ടുപോയി. പൂർണ്ണ സജ്ജമായ ഒരു ഓപ്പറേഷൻ ടേബിൾ, ഒരു സ്ത്രീയുടെ മൃതദേഹം ആ കട്ട് അവിടെ ടേബിളിൽ കിടന്നു. ഒരുപാട് സർജിക്കൽ ഉപകരണങ്ങൾ അടുത്തടുത്തായിരിക്കുന്നു. ഡോക്ടർ ഉപകരണങ്ങളിൽ എന്തോ തിരയുകയായിരുന്നു. ജോർജ് സകുതമായി ആ മൃതദേഹം നോക്കി നിന്നു. ഡോക്ടർ രാഘവേന്ദ്ര തിരിഞ്ഞു നോക്കി. ജോർജ് ആ സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ കയ്യിലെ ഒരു റിങ്ങിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഐ വാണ്ട് ദാറ്റ് റിങ്. ഡോക്ടർ വിരലിൽ പിടിച്ച് മോതിരം ഊരാൻ ശ്രമിച്ചു. ഇല്ല, റിഗർ മോർട്ടിസ് ബാധിച്ച വിരലുകൾ അനങ്ങുന്നില്ല. വാസലിൻ തിരഞ്ഞെടുക്കാനായി ഡോക്ടർ പിന്നിലേക്ക് പോയി. തിരിഞ്ഞ ഡോക്ടർ കണ്ടത് കൈപ്പത്തിയാകെ ഒരു വലിയ കത്തിയാൽ വെട്ടിയെടുത്ത് പൈശാചികമായി നോക്കി നിൽക്കുന്ന ജോർജിനെയാണ്. ഡോക്ടർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ജോർജ് ആ കത്തിയും കൈപ്പത്തിയും ബാഗിലിട്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്പരുന്ന ഡോക്ടർ ജോർജിൻ്റെ വേഗത്തിലുള്ള പോക്ക് നോക്കി നിന്നു.